أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين.
صدق الله العلي العظيم. لقد من الله على المؤمنين. തീർച്ചയായും സത്യവിശ്വാസികളുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇത് ബഹസഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്ത് അയക്കലിലൂടെ. യത്ലു അലൈഹിം ആയാത്തിഹി, ആ പ്രവാചകൻ ചെയ്തത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തു. വൈസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയ്യല്ലി മുഹമ്മൽ കിതാബ് അവൽ ഹിക്മ, അവരെ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്തു. വഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على سيدنا محمد وعلى ال سيدنا محمد الذي ارسل بالهدى ودين الحق داعيا الى الله باذنه وسراجا منيرا فبلغ الرساله وأدى الأمانة ونصح الأمة وكشف الغمة اللهم صل وسلم وبارك عليه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمان الله സഹോദരന്മാരെ, പടച്ച തമ്പുരാൻ നമ്മുടെ സദസ്സിനെ അവന്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ വരുമ്പോൾ കുറച്ച് സ്ത്രീകളായിരുന്നു, അപ്പോൾ നടന്നു കയറേണ്ടി വന്നു. അപ്പോൾ വിചാരിച്ച ഒരു സ്റ്റാമിന ഇല്ല. ഒരു റബീഉൽ അവ്വൽ കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളെ വാഴ്ത്തുകയും അവിടുത്തെ ചര്യയെ ഓർക്കുകയും ആ പ്രവാചകന്റെ യഥാർത്ഥമായ അനുയായികളിലാണ് ഞങ്ങൾ എന്ന് തെളിയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമുക്ക് സംശയമില്ല, അഫ്ളൽ മഖ്ലൂഖീൻ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളിൽ അത്യുന്നതനാണ് അള്ളാഹുവിന്റെ റസൂൽ. ഇത് ലോകത്ത് ബുദ്ധിജീവികൾ മുഴുവൻ സമ്മതിച്ചതാണ്. ഇനി നമ്മളത് ആവർത്തിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. ഒരു മനുഷ്യന്റെ ഔന്നിത്യം അളക്കാൻ ഏത് മാനദണ്ഡം എടുത്താലും ആ മാനദണ്ഡങ്ങൾ വെച്ച് മുഴുവൻ നാം ഒരു മനുഷ്യനെ അളന്നു നോക്കിയാലും നാം നമ്മുടെ മനസ്സുകളിൽ ചോദിച്ചു പോകും, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ, ആ മഹാമനുഷ്യനേക്കാൾ മഹാനായി, വലിയവനായി, മഹത്വമുള്ളവനായി ലോകത്താരെങ്കിലും കടന്നുപോയിട്ടുണ്ടോ എന്ന് പ്രസിദ്ധ ഹിസ്റ്റോറിയൻ ലാം മാറ്റിൻ പറഞ്ഞത് നമുക്കറിയാം. അതുപോലെ ലോകം കണ്ടിട്ടുള്ള ബുദ്ധിജീവികൾ മുഴുവൻ ഈ പ്രവാചകനെ അംഗീകരിച്ചിരിക്കുന്നു. സമകാലിക കാലഘട്ടത്തിൽ ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാനുള്ളത്, ഈ പ്രവാചകന്റെ മഹബ്ബത്തിന്റെ ഹബ്ബുർ റസൂലിന്റെ മധ്യത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നാം, ആ പ്രവാചകൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അതിമഹത്തായ അനുഗ്രഹം സൂറത്ത് ആലി ഇംറാനിലൂടെ ഞാൻ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ അയക്കുന്നതിലൂടെ. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഈ പ്രവാചകന്റെ ആഗമനം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു വിചിന്തനത്തിന് വേണ്ടിയിട്ടാണ്. മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ഇവരൊക്കെ ഉറ്റങ്ങളും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുന്നവർ, സുന്നത്തിനെ പിന്തുടരുന്നവർ. നമുക്ക് ആ ഭാവം അങ്ങോട്ട് മാറ്റിവെക്കാം. പ്രവാചകനെ ആരാണ് കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു വിഭാഗമാണ് എന്നുള്ളത് അങ്ങോട്ട് മാറ്റിവെക്കാം. പക്ഷേ എന്നെ വിചാരണ ചെയ്യാൻ എനിക്ക് ഒരാളെയും ആവശ്യമില്ല. ഇത്രയും കാലഘട്ടങ്ങളിൽ എന്റെ ആയസിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ മഹാനായ പ്രവാചകന്റെ ലോകത്തോടുള്ള ആദരണമെന്നും ആ പ്രവാചകന്റെ ഉമ്മത്തിൽ പെട്ടുപോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ഒരു ചിന്ത. നമ്മൾ എപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്ത് തൗബയിലെ ആയത്തുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. الله سبحانه وتعالى പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്നു, നിങ്ങൾ അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കൾ, മാതാപിതാക്കൾ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം ഉണ്ടാകാവുന്ന, നിങ്ങളെ മുമ്പ് പ്രസവിച്ച നിങ്ങളുടെ മാതാവും നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ പിതാവും, ആ പിതാവിനെയും മാതാവിനെയും നിങ്ങൾ മുന്നിലെടുത്തു വെക്കുക, നിങ്ങളുടെ മനോമുഖത്തിൽ ചിന്താമണ്ഡലങ്ങളിൽ കൊണ്ടുവരിക. വൈകുവാനുക്കും, നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയം നിങ്ങളോടൊപ്പം പങ്കിട്ട നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളുണ്ടല്ലോ, അവരെയും രക്ത ബന്ധമുള്ള നിങ്ങളുടെ സഹോദരി സഹോദരന്മാരും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. വൈകുവാനുക്കും, നിങ്ങളുടെ കിടപ്പറകളെ പങ്കിട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ സൗഭാഗ്യമായ നിങ്ങളുടെ ഇണതുണകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വാശീറത്തുക്കും ബന്ധുമിത്രാദികൾ, തുറത്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നിങ്ങളുടെ അസറ്റുകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, സമ്പത്ത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. വ്യതിചാരത്തിൽ തക്ഷവുനക്ക സാധ, നിങ്ങളെപ്പോഴും ഇങ്ങനെ മണ്ണിൽ നൊഴിച്ചു പോകുമോ, ഡൗണായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, ഈ കച്ചവടമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഓലപ്രാക്കിന തർപ്പവുനഹ, നിങ്ങൾ നിങ്ങളുടെ ചോര നീരാക്കി നിങ്ങളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം പോലെ പടുത്തുയർത്തിയ നിങ്ങളുടെ വീട്, കുടുംബങ്ങൾ, കൊട്ടാരങ്ങൾ, കൊട്ടകൊത്തളങ്ങൾ, എന്തൊക്കെയായാലും നിങ്ങളുടെ വാസസ്ഥലം, അത് നിങ്ങളുടെ മുന്നിൽ വരട്ടെ. എന്നിട്ട് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? അതല്ല. അപ്പോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട സാധനങ്ങളിൽ ഏതെങ്കിലും ആണോ എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവന്റെ കൽപ്പനയുമായി ഇറങ്ങി വരുന്നതിന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഈ ഇങ്ങനെ ധിക്കാരികളായ വഴിപിഴച്ച ജനങ്ങൾക്ക് ഒരിക്കലും മാർഗദർശനം നൽകുകയില്ല തന്നെ. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമാണോ അതോ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും. ഒരു റബീഉൽ കടന്നു വരുമ്പോൾ ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾക്ക് പറയാൻ കാരണം ലോകത്ത് മുഴുവൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഈ പ്രവാചകന്റെ ഓർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 130-ൽ അല്ലെങ്കിൽ എത്ര കോടി മനുഷ്യൻ ഈ ലോകത്ത്, മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ, ആ മുസ്ലിങ്ങളിൽ അധിക ഭാഗവും ഈ പ്രവാചകനെ ഓരോ നിമിഷവും ഓർത്തോർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അവർ 3 പ്രാവശ്യം മൂക്ക് ചീറ്റുന്നു. എന്തിന്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ മൂക്ക് ചീറ്റണമെന്ന്. ചെറിയൊരു കാര്യം. അങ്ങനെ ഞാൻ എന്റെ ബാത്റൂമിലേക്ക് കടക്കുമ്പോ ഒരു പ്രാർത്ഥന കടന്നിട്ടാണ് അല്ലെങ്കിൽ വലത് കാല് വെച്ചിട്ടാണ് കിടക്കുന്നത്, എന്തുകൊണ്ട്? ഒരേരൊറ്റ കാര്യം മാത്രം, അതെന്റെ റസൂൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, നീ വലത് കാലുവെച്ച് ബാത്റൂമിലേക്ക് കടക്കണം.
ഇടത് കാല് വെച്ച്, ഇടത് കാല് വെച്ച് നീ പ്രവേശിക്കണം, പുറത്തിറങ്ങുമ്പോ വലത് കാല് വെച്ച് നീ പുറത്തേക്ക് ഇറങ്ങുകയും വേണം. അങ്ങനെ കടക്കുമ്പോ നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഇതൊക്കെ സത്യവിശ്വാസികൾ ഇങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നു. അവൻ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം എടുക്കേണ്ടും താമസം അവൻ പറഞ്ഞു പോകുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിയുമ്പോൾ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഓരോരോ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അവൻ വസ്ത്രം എടുക്കുമ്പോ അവന്റെ വലത് കൈ വലതുവശം ആദ്യമായിട്ടിടുന്നു. എന്തിനേറെ മുടി ചീകുമ്പോൾ പോലും അവൻ അവന്റെ വലതുവശത്തേക്ക് ആദ്യം ചീകുന്നു. കാരണം അവൻ പറയും, അവൻ പഠിച്ചു എന്റെ പ്രവാചകൻ വലത് കൈകളിലും മുന്തിക്കുന്നതിൽ, വലതിനെ മുന്തിക്കുന്നതിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ചെരുപ്പ് ധരിക്കുന്നതിലാകട്ടെ, വസ്ത്രമിടുന്നതിലാകട്ടെ, എല്ലാ കാര്യങ്ങളിലും, അങ്ങനെ ചെറിയതെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സത്യവിശ്വാസി പിൻപറ്റുന്ന ഒരു ജീവിതക്രമം, അത് ഈ മഹാനായ പ്രവാചകന്റെ ജീവിതക്രമമാണ്. അപ്പോ അത് ജീവിതത്തിന് ഒരു നിമിഷം പോലും വിട്ടുപോകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ പ്രവാചകന്റെ അനുയായികളുടെ ജീവിതത്തിൽ എന്നുള്ളത് നാം ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ലോകം ഇങ്ങനെ മഹാനായി മനസ്സിലാക്കിയ ഈ പ്രവാചകൻ, ആ പ്രവാചകനാണ് നമ്മുടെ നായകൻ എന്ന് നാമും തിരിച്ചറിയുന്നു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പ്രവാചകനായി മാറേണ്ടതുണ്ട്. നമുക്ക് വിശ്വസിക്കാനും പറയാനും സമ്മതിക്കാനും ഒന്നും യാതൊരു മടിയുമില്ല ഇതിൽ. ഹസാനുബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കവി പാടിയതുപോലെ, വഅജ്മല മിൻക ലം തറഖത്തു ഐനി വഅഫ്ളല മിൻക ലം തലിദു നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക തഖുലിഖ്ത കമാ തശാഉ വഅജ്മല മിൻക ലം തറഖത്തു ഐനി. എന്റെ കണ്ണ് പ്രവാചകരെ താങ്കളെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടേയില്ല, താങ്കളെക്കാൾ വലിയൊരു സൗന്ദര്യം എന്റെ നയനം ദർശിച്ചിട്ടേയില്ല. താങ്കളെക്കാൾ മഹാനായ ഒരു ഒരു മനുഷ്യനെ ഒരു പെണ്ണും ലോകത്ത് പ്രസവിച്ചിട്ടില്ല. എല്ലാ അന്യൂനതകളിൽ നിന്നും അന്യൂനനായി സമ്പൂർണനായിട്ടാണ് താങ്കൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾ എങ്ങനെ ആകണമെന്ന് താങ്കൾ ആഗ്രഹിച്ചുവോ അതുപോലെ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ. അല്ലാമ ഇഖ്ബാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, ഹസ്ന യൂസുഫ് വദമി ഈസാ യദൈ ബൈദാ അദാരി അൻജഹുബാ ഹമീദാരന്ദ തൂതന്നാദാരി. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യമുണ്ടല്ലോ, ലോകം കണ്ടിട്ടുള്ള സൗന്ദര്യവാന്മാരിൽ സുന്ദരനിൽ സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സൗന്ദര്യം പ്രവാചകരെ അങ്ങിലുണ്ട്. ഈസാമയുടെ എന്തെന്നില്ലാത്ത അമാനുഷിക കഴിവുകൾ താങ്കളിലുണ്ട്. ഇങ്ങനെ കക്ഷത്തിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ കൈയിട്ടാൽ പുറത്തേക്ക് വെളുത്ത കൈകളായി എടുക്കുന്ന മൂസ അലൈഹിസ്സലാമയുടെ ആ അമാനുഷിക സിദ്ധികളും താങ്കൾക്ക് സ്വന്തമായിരിക്കുന്നു. ഇനി ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർക്ക് എന്തെന്ത് സിദ്ധികളുണ്ടായിരുന്നു? അഞ്ചഹുബാഹമേദാരന്ദുത്തുതന്നാദാരി, താങ്കളാകുന്ന ഒരൊറ്റ പ്രവാചകൻ ആ എല്ലാ കാര്യങ്ങളെയും ഒറ്റക്ക് സ്വന്തമായി ഏറ്റെടുത്തിരിക്കുന്നു പ്രവാചകരെ എന്ന് അല്ലാമ ഇഖ്ബാലും പരിചയപ്പെടുത്തി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയുമാണ്. അല്ലായെങ്കിൽ ഫാസിഖീങ്ങളിൽ നിങ്ങളുടെ പെട്ടുപോകും എന്നൊരു സൂചന സൂറത്ത് തൗബയിലൂടെ നമുക്ക് നൽകി. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ചിന്തകന്മാരും ഈ സിദ്ധിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തിത്വം അഫ്ദൽ മഖ്ലൂഖ് റസൂലാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. എന്നിട്ടും ഞാനാകുന്ന വ്യക്തിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലായി മാറിയിട്ടുണ്ടോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഈ സമയത്ത് കടന്നു വരേണ്ടത്. സത്യവിശ്വാസികളല്ല നിങ്ങൾ, നിങ്ങൾ മുഅ്മിനുകളല്ല. എത്രത്തോളം എല്ലാവരെക്കാളും നിങ്ങളുടെ പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ആലോചിച്ചു നോക്കാം നമുക്ക്, ഞാൻ മുഅ്മിനാണോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് ചരിത്രങ്ങൾ സംഭവങ്ങൾ നാം ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അയവിറക്കുമ്പോ ഒന്നുകൂടി നമുക്കിത് അയവിറക്കൊണ്ട് മുന്നോട്ട് പോകാം. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്നു പോകുമ്പോ അല്ലാഹു റസൂലിനോട് പറഞ്ഞു, അൻത ഹത്ത ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ നഫ്സി, എന്റെ ശരീരം കഴിഞ്ഞാൽ അല്ലാഹു റസൂലേ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കളാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലയ്യ ഇലൈഹി മിൻ നഫ്സി ഹത്താ അഹബ്ബ ഇലൈഹി അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സി നഫ്സിഹി സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാകില്ല. ഉമറെ, നമുക്കറിയാം ആരോടാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പ്രവാചകന്റെ അനുയായിയോട്? ഇസ്ലാം ജീവിതത്തിലും രക്തത്തിലും അലിഞ്ഞു ചേർന്ന, തന്റെ കർമ്മം കൊണ്ട്, തന്റെ സമ്പത്ത് കൊണ്ട്, തന്റെ ജീവിതത്തിന്റെ ഓരോരോ നിമിഷങ്ങൾ കൊണ്ട് ഇസ്ലാമാണ് ഞാൻ എന്ന് പൂർണ്ണമായും തെളിയിച്ച, ലോകത്തുള്ള പൈശാചിക ശക്തികൾ മുഴുവൻ പ്രകമ്പനം കൊണ്ട സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാകില്ല. ഉമറെ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവാണ് സത്യം, താങ്കളാണ് എന്നെക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളത്. നമുക്കറിയാം സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ എങ്ങനെ വിടാൻ പറ്റും? സ്വന്തം ശരീരത്തിന്റെയും ഇച്ഛകളുടെയും പിന്നാലെ പോകുന്ന ആളുകൾക്ക് സുന്നത്തിനെയും പ്രവാചകന്റെ നിർദ്ദേശങ്ങളെയും പിൻപറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് വളരെ ഒറ്റനോട്ടത്തിൽ, ഒറ്റ ചിന്തയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാൻ എന്നേക്കാൾ കൂടുതൽ താങ്കളെ സ്നേഹിക്കുന്നു. പ്രവാചകൻ മറുപടി പറഞ്ഞു, അൽആന യാ ഉമർ, എങ്കിൽ ഇപ്പോൾ ഉമറെ താങ്കൾ സത്യവിശ്വാസിയായിരിക്കുന്നു എന്ന ധ്വനിയിലൂടെ. അപ്പോ നമ്മുടെ ജീവിതം നമുക്കൊന്ന് നോക്കണം. ഇങ്ങനെയാണെങ്കിൽ അൽആൻ എന്ന് പറയാൻ ഞാൻ എന്റെ ഇസ്ലാമിക ജീവിതം, പ്രവാചകനുമായിട്ടുള്ള ബന്ധം, പ്രവാചക ചര്യകളുമായിട്ടുള്ള ബന്ധം വളർന്നു പോന്നിട്ടുണ്ടോ? സുന്നത്ത് സുന്നത്ത് എന്ന് നാം ഇങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലോ അത്. ആ പ്രവാചകന്റെ ജീവിതമാണെങ്കിൽ കൗലുഹു വഫിഅലുഹു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം പറയാറുണ്ട്. എന്ത് പ്രവാചകൻ പറഞ്ഞോ അതാണ് സുന്നത്ത്, എന്ത് പ്രവാചകൻ ചെയ്തോ അതാണ് സുന്നത്ത്. ആ പ്രവാചകൻ ചെയ്തത്, പറഞ്ഞ, നമ്മളോട് കൽപ്പിച്ചത് ഏറ്റെടുക്കുകയും ചെയ്തതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത് എങ്കിൽ ആ രൂപത്തിൽ ആ പ്രവാചകന്റെ ജീവിതം എന്റെ ജീവിതമാക്കി മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നിട്ടും ഞാനിങ്ങനെ പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനാകുന്നു പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായി. നീ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ, നിന്റെ സ്വകാര്യ മേഖലകളിൽ, നിന്റെ ജീവിത ഇടപാടുകളിൽ നീ റബ്ബിനെയും ആ റബ്ബിന്റെ വിധിവിലക്കുകളെ എനിക്ക് പറഞ്ഞു തന്ന പ്രവാചകനെയും ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടോ എന്റെ ജീവിതത്തിൽ എന്റെ അഭാവഭാവങ്ങളിൽ ഞാൻ എന്റെ പ്രവാചകനോടും അള്ളാഹുവിനോടുമുള്ള എന്തെന്നില്ലാത്ത സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്, ഇതൊരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നിന്റെ ജീവിതത്തിൽ നിനക്ക് സത്യസന്ധമായി, സത്യത്തിൽ നിനക്ക് ആ പ്രവാചകനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ആ പ്രവാചകനെ അനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബ മുതീഉ, നിന്റെ ഈ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഒരു പ്രേമവാചനത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു പ്രേമിക്കുന്നവൻ, ഒരു സ്നേഹിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിന്റെ ഭൗതിക ജീവിതത്തിന് അറിയാമെങ്കിൽ നിനക്ക് ആ പ്രവാചകനോട് സ്നേഹമുണ്ട്, ഉറപ്പുണ്ട്, എനിക്ക് ആ പ്രവാചകനോട് എന്തെന്നില്ലാത്ത അനുരാഗമുണ്ട്, പ്രേമമുണ്ട് എങ്കിൽ ആ പ്രവാചകൻ പറയുന്നതിന്റെ അനുഗണ വിട്ടുകൊണ്ട് തെറ്റിക്കൊണ്ട് പോകാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് കവി നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? ആ വികാരത്തിലേക്ക് എന്റെ ജീവിതം കടന്നു പോകുന്നുണ്ടോ? അതോ എനിക്ക് നിർബന്ധമുണ്ടോ ആ പ്രവാചകൻ എനിക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നാം ചിന്തിക്കണം. ഒരാണ്ടരതികൾ കൂടി കടന്നു വരുമ്പോ, പ്രവാചക സ്നേഹത്തെക്കുറിച്ച് പെരുമ്പറകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ, നമുക്ക് നമ്മളോട് ചോദിക്കാനും തിരുത്താനുമുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ തന്നെ സ്നേഹിച്ചിരുന്ന സഹാബത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ തൗബാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പ്രവാചകൻ എന്തെന്നില്ലാത്ത സ്നേഹിച്ച ആളാണ്. അങ്ങനെ തൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സൗബിനത്തിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ മുഖം വിവർണ്ണമായിട്ടുണ്ട്. താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയല്ല, കവിളത്തിയിട്ടുണ്ട്, കണ്ണുന്തിയിട്ടുണ്ട്, ആകെ ക്ഷീണിച്ച് മെലിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി? താങ്കളുടെ നിറം മാറിയിരിക്കുന്നല്ലോ, താങ്കൾ ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നല്ലോ, എന്തുപറ്റിയതാണ് തൗബാൻ?
റഹ്മാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, മാ ബി മുറുൻ വലാ വജ്ഉൻ, ഇല്ല, അങ്ങനെ ശരീരം ക്ഷീണിക്കേണ്ടുന്ന ഒരു അസുഖവും എനിക്കില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുകളും ഒരു വിഷമങ്ങളും ഇല്ല. പക്ഷേ എന്റെ ചിന്തയിലേക്ക് ഇങ്ങനെ ഒരു കടന്നു വന്നു, കാരണം ഇന്നലെ എനിക്ക് താങ്കളെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ താങ്കളെ കാണാൻ സാധിക്കാതിരുന്നപ്പോ എനിക്ക് താങ്കളോട് എന്തെന്നില്ലാത്ത, താങ്കളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഒരു ഉള്ളിൽ എന്തെന്നില്ലാത്ത ആഗ്രഹം തോന്നി, ഇഷ്ടക്കുത്തുയിലേക്ക. എന്നിട്ടോ കാണാൻ പറ്റാത്ത അസന്ദർഭത്തിൽ മുഴുവൻ ഏകാന്തത, ഈ ഏതോ ഒരു വനാന്ധകാരങ്ങളുടെ അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞ ഒരു കാടിന്റെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് പോലെ എനിക്ക് ഏകാന്തത തോന്നി. അങ്ങനെ ഏകാന്തത തോന്നി, വിഷമം ഉണ്ടാകുമ്പോ ഞാൻ ഇങ്ങോട്ട് വരും, താങ്കളിൽ നിന്ന് അകലെ നിന്ന് നോക്കും. അങ്ങനെ ആ ഏകാന്തതകൾ മാറ്റി എന്റെ ശരീരത്തിനും മനസ്സിനും ശാന്തി നൽകി ഞാൻ എന്റെ ജോലിയിലേക്ക് തിരിച്ചു പോകും. അതാണ് സാധാരണ പതിവ്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ അങ്ങനെ ആലോചിച്ചു, പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു, ആഹാരത്തിലേക്ക് പോകണമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, താങ്കളും ഈ ലോകത്തു നിന്ന് വഫാത്താകും. അങ്ങനെ വഫാത്തായി താങ്കൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടും. താങ്കളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, താങ്കൾക്ക് മുമ്പിലാണ് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ആദ്യമായി തുറക്കപ്പെടുന്ന റസൂലേ താങ്കൾക്ക് മുമ്പിലല്ലയോ, അൻത സാഹിബുൽ ലിവാഉൽ ഹംദ്, ലിവാഉൽ ഹംദിന്റെ വാഹകനല്ലയോ താങ്കൾ, മഖാമുൽ മഹ്മൂദ് താങ്കൾക്ക് വേണ്ടിയല്ലയോ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. താങ്കൾ ആ സ്വർഗലോകങ്ങളിൽ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കുമൊപ്പം സ്വർഗത്തിന്റെ ഔന്നിത്യങ്ങളിൽ ഔന്നിത്യങ്ങളിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. ഈ തൗബാൻ, പാവപ്പെട്ട തൗബാൻ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് കടന്നു എന്ന് വരാം. ആഗ്രഹത്തിലെത്തുമ്പോ ഞാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാം, പക്ഷേ താങ്കൾ ഇങ്ങനെ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നത ലോകങ്ങളിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പാവപ്പെട്ട കുർബാന ഈ ലോകത്തെ അല്പനേരം പോലും താങ്കളെ കണ്ടില്ലെങ്കിൽ മനസ്സമാധാനത്തോട് കൂടിയിരിക്കാൻ പറ്റാത്ത കുർബാന, സ്വർഗലോകങ്ങളിൽ താങ്കളോടൊപ്പം കഴിയാൻ സാധിക്കില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് എന്നോർത്തപ്പോ കുർബാന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല റസൂലേ, തൗബാന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, തൗബാന്റെ കണ്ണുന്തിപ്പോയി, കവളൊട്ടിപ്പോയി, ശരീരം എന്തെന്നില്ലാതെ ഇങ്ങനെ ക്ഷീണിച്ചു പോയി. അള്ളാഹു ഈ മഹാനായ സഹാബിയുടെ, പ്രവാചകന്റെ അനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തിൽ ആകാശ രോഗങ്ങൾ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, അമ്മ യുത ഇല്ലാഹ വ റസൂല ഫഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ. തൗബാൻ, താങ്കൾ വിഷമിക്കേണ്ടതില്ല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവർ സ്വർഗലോകങ്ങളിൽ ഏത് വിധാനത്തിലാണോ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുള്ളത് ആ പ്രവാചകനോടൊപ്പം ആ പ്രവാചകന്റെ സന്തോഷ സഹചാരിയായിട്ട് അവർക്ക് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് തൗബാന്റെ അള്ളാഹുവിന് ആശ്വാസമായത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പ്രവാചകന്റെ സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? പ്രവാചകൻ പറഞ്ഞില്ലേ ഒരിക്കൽ, എനിക്ക് ശേഷം ഒരു വിഭാഗം വരും, ഒരു സമൂഹം വരും, എന്നെ സ്നേഹിക്കുന്ന വിഭാഗം അവരായിരിക്കും. അവര് അവരുടെ വീട്ടുകുടുംബങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിൽ തന്റെ പ്രിയപ്പെട്ടവരും കൂട്ടുകാരും തന്റെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ, അല്ലെങ്കിൽ നമുക്കെന്നെ ആഗ്രഹിക്കും, എങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അവരാഗ്രഹിച്ചു പോലും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, സ്വന്തം കുടുംബത്തോടൊപ്പം അവരിരിക്കുമ്പോ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മത്ത്, ഒരു സമുദായം എനിക്ക് ശേഷം വരാനിരിക്കുന്നു. അവരാണ് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ, എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ. അവരായിരിക്കും എന്റെ ചെറിയെ ചാണിന് ചാണായി ഇങ്ങനെ ഈ വെൺപറ്റിക്കൊണ്ടിരിക്കുന്നവർ. എന്തൊരു സൗഭാഗ്യം, മദീന മസ്ജിദിന്റെ മൂലകളിൽ ആ സൗഭാഗ്യവാന്മാരായ തലമുറകൾക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നക്ഷത്രങ്ങൾക്ക് മധ്യ വിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആ മഹാനായ പ്രവാചകൻ ഇരുന്നു കൊണ്ട് ഉപദേശം കൊടുക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിച്ചു പോവുക, ഇങ്ങനെ ആ മഹാനായ പ്രവാചകന്റെ വായിൽ നിന്ന്, തിരുവായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെ ഒരു അതിഥിയായി എന്റെ ജീവിതത്തിൽ ആ പ്രവാചകൻ കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം എനിക്ക് ശേഷം വരാനിരിക്കുന്നു. ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നവനാണോ എന്ന് ചിന്തിക്കാൻ അളവുകോലുകൾ നമുക്ക് ധാരാളം അള്ളാഹുവിന്റെ റസൂല് തന്നെ തന്നിട്ടുണ്ട്. നാം ഇങ്ങനെ ധാരാളം ധാരാളമായി ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് അന്ത്യനാൾ റസൂലേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മാഴത്തല അന്ത്യനാൾ നിനക്ക് എന്താണ് ഇത്ര ധൃതി? ആ അന്ത്യനാളിനെ സ്വീകരിക്കാൻ എന്തൊരുക്കമാണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നമസ്കാരവും ഒരുപാട് നോമ്പുമൊന്നും ഇങ്ങനെ ആരാധനകൾ ഇങ്ങനെ ധാരാളം ധാരാളമായി ചെയ്തിട്ട് അന്ത്യനാൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയല്ല. ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ. എങ്കിൽ അന്ത അഹ്ബബ്ത, നിനക്ക് അന്ത്യനാളിനെ പ്രതീക്ഷിക്കാം. നീ ആ നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം തന്നെ അന്ത്യനാളിൽ നിനക്ക് കഴിഞ്ഞു പോകാം എന്ന് പ്രവാചകൻ ഇങ്ങനെ ഉപദേശം കൊടുത്തു. ഇങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകന്റെ ജീവിതത്തിന്റെ അർത്ഥത്തിലും പ്രവർത്തനങ്ങളിലും കൊണ്ട് നടന്ന ഒരു വലിയ തലമുറയുടെ ചരിത്രം നമുക്കിങ്ങനെ അയവിറക്കാനുണ്ട്. പക്ഷേ ഇനി നമുക്കിനി തിരിച്ചു നോക്കാം, എന്തിനാണ് ഈ പ്രവാചകനെ നാം ഇത്രമാത്രം സ്നേഹിക്കുന്നത്? എന്തിനാണ് പ്രവാചകൻ എന്നേക്കാൾ കൂടുതൽ ഞാൻ ആ പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്? നമുക്ക് മനസ്സിലാകും ആ പ്രവാചകനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങൾ മുന്ന് വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ സത്യവിശ്വാസികളോട് എന്തെന്നില്ലാത്ത അനുരാഗമുള്ളവനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമമുണ്ടാകുന്നത് പോലും സഹിക്കപ്പെട്ടാതെ ജീവിതം തള്ളി നീക്കിയ ഈ സത്യവിശ്വാസികളോട് കരുണയുള്ള സ്നേഹബന്ധമുള്ള ഒരു പ്രവാചകനാണ് കഴിഞ്ഞു പോയത്. റഊഫുർ റഹീം. പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വന്തം വിശേഷണമായി എടുത്തു പറഞ്ഞ ഇന്നല്ലാഹ ബിന്നാസിൽ റഊഫുർ റഹീം, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സ്വന്തം വിശേഷണമായി എടുത്തു പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ ഈ പ്രവാചകന്റെ പേരിനോട് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. ഈ സത്യവിശ്വാസികളോട് എന്തെന്നില്ലാത്ത കാരുണ്യവും സ്നേഹവുമുള്ള പ്രവാചകനായിരുന്നു ആ പ്രവാചകൻ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ ഈ ലോക ജീവിതത്തിൽ ഭൗതികമായിട്ട് തന്നെ നിങ്ങളൊരു നിമിഷം തിരിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ സ്വന്തം പ്രിയപ്പെട്ടവളെയും മാതാപിതാക്കളെയും എനിക്കിഷ്ടപ്പെട്ട ഓരോരുത്തരെയും എടുത്തു നോക്കിയിട്ട് എന്നെ സ്നേഹിച്ച പ്രവാചകൻ, ആ പ്രവാചകനോട് എന്നോടുണ്ടായിരുന്ന അനുരാഗമെന്ത്, സ്നേഹമെന്ത്, വാത്സല്യമെന്ത് എന്നെടുത്തു നോക്കുമ്പോ എനിക്ക് ആ പ്രവാചകനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ അർഹനായ ഒരാളെയും ഈ ലോകത്ത് കാണുക സാധ്യമല്ല. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയെത്തി, റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനന്നാസ് ഫമൻ തബിഅഹു ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. സ്വന്തം അനുയായികളെ കുറിച്ച് പറയുകയാണ്, സ്വന്തം ജനതയെക്കുറിച്ച്. ഞാൻ ഒരുപാട് അവരെ ക്ഷണിച്ചു നോക്കി, പക്ഷെ അവർ എന്നെ ഉപദ്രവിച്ചു, എന്നെ ധിക്കരിച്ചു. ആ മാർഗത്തിലൂടെ അവരിങ്ങനെ മുന്നോട്ട് പോയി. എന്നെ പിന്തുക്കിയവർ മാത്രമാണ് എന്റെ ജനതയായിട്ടുള്ളത്. ഇനി എന്നെ ധിക്കരിച്ചവർ, ധിക്കരിച്ച ഒരുപാട് ആളുകൾ എന്റെ ജനതയിലുണ്ട്. ഫഇന്നക ഗഫൂറുർ റഹീം. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈസാ നബി അലൈഹി സ്വലാമയും ആ പ്രാർത്ഥന അങ്ങനെയായിരുന്നു, എന്നെ ധിക്കരിച്ച ആ ജനവിഭാഗത്തെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളല്ലേ, പക്ഷേ ഈ തവസുരലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഹക്കീം, നീ അജയ്യനും യുക്തിമാനുമാണല്ലോ. അപ്പൊ ഈ പ്രവാചകന്മാർ രണ്ടും പറഞ്ഞു, അവരെ ശിക്ഷിക്കുകയാണെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കുക, പുറത്തു കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ് എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ എത്രമാത്രം തങ്ങളെ ധിക്കരിച്ച് മുന്നോട്ട് പോയിട്ടും തന്റെ ജനതയോടുള്ള അടങ്ങാത്ത എന്തെന്നില്ലാത്ത ഈ സ്നേഹം ഈ പ്രവാചകന്മാർ പ്രകടിപ്പിച്ചു. ഇത് വായിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയത്രേ. എന്നിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്കിങ്ങനെ പറയാൻ പോലും സാധ്യമല്ല. അല്ലാഹുവേ പാടില്ല, അവർക്ക് നീ ഒരു വിഷമം ഉണ്ടാക്കരുത്, ശിക്ഷ ഉണ്ടാക്കരുത്. അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്ത്, എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്ത്. അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹദീസിൽ വന്നു ആകാശ ലോകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്സലാമയെ കുറിച്ച് പറഞ്ഞു, യാ ജിബ്രീൽ, ജിബ്രീലെ താങ്കൾ പോവുക എന്റെ ഹബീബിന്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കാം, ആ യുബഖീക യാ ജിബ്രീൽ, എന്താണ് താങ്കളെ കരയിപ്പിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് താങ്കൾ കരഞ്ഞത്? ജിബ്രീൽ അലൈഹി സ്സലാം തിരിച്ചു വരുന്നു, ഒരു ചർച്ച അങ്ങനെ തിരിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് വരുന്നു. അള്ളാഹു പറയുന്നു, താങ്കൾ പോയി പറയുക താങ്കൾ കരയേണ്ടതില്ല. താങ്കളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ താങ്കൾക്ക് സംതൃപ്തമായ ഒരു അവസ്ഥ ഞാൻ ഉണ്ടായിക്കൊള്ളാം, താങ്കൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് താങ്കൾ സന്തോഷ വാർത്തറിയിക്കുക. ഈ ഉമ്മത്തിനെ കുറിച്ച്, ജീവിതത്തിൽ മുഴുവൻ എന്നെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമോ, ജന്നത്തുൽ ബഖീഇൽ എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മകഥം ചെയ്തിരുന്ന മദീന മസ്ജിദുൻ നബവിയുടെ ഓരങ്ങളിലുള്ള ആ സഹാബത്തിനെ മറവ് ചെയ്തിരിക്കുന്ന ജന്നത്തുൽ ബഖീഇൽ രാത്രിയുടെ ഏകാന്തതകളിൽ അകലേക്ക് കണ്ണുന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വന്തത്തോട് തന്നെ പറഞ്ഞ ആ ആത്മകഥം, ലൗറ ഐതു ഇഖ്വാനി, എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. സഹാബത്ത് പറഞ്ഞു, നഹനു ഇഖ്വാനക, ഞങ്ങളുണ്ടല്ലോ താങ്കളുടെ സഹോദരനായിട്ട്. റസൂൽ പറഞ്ഞു, അൻതു സഹാബി, താങ്കൾ നിങ്ങൾ എന്റെ സഹാബത്ത് മാത്രമാണ്. എന്റെ സഹോദരങ്ങൾ അല്ലദീന ആമനബി വലം റഔനി, അഞ്ചനാളവനെ ലോകത്ത് ജനിക്കുകയും ഞാനാകുന്ന പ്രവാചകനിൽ വിശ്വസിക്കുകയും എന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടില്ലാത്ത വിശ്വാസി ലക്ഷങ്ങളാകുന്ന എന്റെ സഹോദരങ്ങൾ എനിക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആയതൊരു രാത്രിയിൽ ജന്നത്തിൽ തൊക്കയിൽ വെച്ച് എന്നെ കാണാൻ ഒരു പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനേക്കാൾ കൂടുതൽ എനിക്ക് സ്നേഹം നൽകാൻ അർഹനായിട്ടുള്ളവൻ ഈ ലോകത്താരുണ്ട് എന്ന് ഭൗതികമായി തന്നെ നാം ചിന്തിക്കേണ്ടതില്ലേ? ഒരിക്കലും ഞാൻ റസൂൽ പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന നൽകി. പ്രാർത്ഥിച്ചോ തരാം, നിങ്ങൾ എന്നോട് ചോദിച്ചോ തരാം, ഒരൊറ്റ പ്രാർത്ഥന. അപ്പോ ആ പ്രവാചകന്മാർ അപ്പോൾ ഓരോരുത്തരും അപ്പോൾ തന്നെ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, റുമ്മത്തുകൾക്ക് വേണ്ടി, അവരുടെ ആ സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് വേണ്ടി, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉടൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ റസൂൽ പറയാനു, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ആ പ്രാർത്ഥനയെ അവിടെ വെച്ച് എപ്പോൾ ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ പ്രാർത്ഥനയെ ഞാൻ പിന്തിച്ചിട്ടു. അന്ത്യനാളിൽ എന്റെ ഉമ്മത്തും ജനവിഭാഗങ്ങളും ഷഫാഅത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന് വേണ്ടി പരലോകത്ത് മഹ്ശറിൽ കിടന്ന് നെട്ടോട്ടം ഓടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയെ ഇഖ്തബഅതു ദഅവതി, എന്റെ പ്രാർത്ഥനയെ ഞാൻ പിന്തിച്ചിട്ടു. ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത വലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ, എന്റെ ഈ പ്രാർത്ഥന എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ലഭിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ ശിർക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടില്ലാത്ത ആരോഗ്യമുണ്ടോ അവർക്ക് മുഴുവൻ എന്റെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കും. അപ്പോ നീ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോഴും ആ മഹാനായ പ്രവാചകൻ ഓർത്തത് എന്നെയായിരുന്നു, എനിക്ക് വേണ്ടി ആ പ്രാർത്ഥനയെ പ്രവാചകൻ പരലോകത്തേക്ക് പിന്തിച്ചിട്ടിരിക്കുന്നു. എന്നിട്ടും ഞാൻ ആ പ്രവാചകനോട് എന്തുത്തരവാദിത്ത നിർവഹണമാണ് ഈ എന്റെ ജീവിതത്തിൽ ആയസ്സിൽ ചെയ്തിട്ടുള്ളത്. ആ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, അള്ളാഹുവെ എന്റെ ഉമ്മത്തിന്റെ അധികാരം ആർക്കെങ്കിലും ഏൽപ്പിക്കപ്പെട്ടിട്ട് എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവന് നീ സകല ബുദ്ധിമുട്ടും ഉണ്ടാക്കണമേ, അവനെ നീ കെടുതിയിലാക്കണമേ. എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം അധികാരം ഏൽപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരി എന്റെ ഉമ്മത്തിനോട് കാരുണ്യമാണ് കാണിക്കുന്നതെങ്കിൽ അവരോട് നീ കരുണ കാണിക്കണമേ ഉത്തബേ എന്ന് ആ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരണം. എന്നിട്ട് എന്റെ ജീവിതത്തെ വിലയിരുത്താൻ എനിക്ക് സാധിക്കണം. ഇനി ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ മുഴുവൻ തന്നെ ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചത് മസലിക്കമസലിറജിനിസ്തൗക്കതനാറ, ഒരു വലിയ തീക്കുണ്ടം കത്തിച്ചു വെച്ച് ആ തീക്കുണ്ടത്തിന് ചുറ്റും നിൽക്കുന്ന ഒരാൾ, ആ തീക്കുണ്ടത്തിന്റെ ഓരത്ത് ഒരാൾ നിൽക്കുന്നു. ഈ അമ്പാറ്റകൾ ഇങ്ങനെ പാഞ്ഞു വന്ന് ആ തീക്കുണ്ടത്തിലേക്ക് ഇങ്ങനെ കരിഞ്ഞു വീഴുന്നു. അദ്ദേഹം തന്റെ കയ്യിലിരിക്കുന്ന വടികൊണ്ട് ആ ആമ്പാറ്റകളെ തീയിൽ നിന്ന് നാട്ടിയകറ്റാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളും സങ്കല്പിച്ചു നോക്കുമെങ്കിൽ അതാണ് നിങ്ങളുടെ ഇടയിലുള്ള എന്റെ ഉപമ. ഈ നരകക്കുണ്ടിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മുഴുവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പാന്താവിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ദൗത്യം മുഴുവൻ പൂർണ്ണമായും. അങ്ങനെ എനിക്ക് സ്വർഗം നേടിത്തരാൻ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ മുഴുവൻ സ്വന്തമായി ഏറ്റെടുത്ത, നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമല്ലോ, ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും ഏറ്റെടുത്ത ദിവസങ്ങളോളം വേണ്ട റസൂൽ പറഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഭക്ഷണം ലഭിക്കാത്ത. ആ ബിലാലിന്റെ തോളിലിട്ടിരിക്കുന്ന തട്ടം ഉണ്ടായിരുന്നില്ല, ആ തട്ടം പോലും കീറി നിന്ന കാലഘട്ടം എന്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിനായിരുന്നു എനിക്ക് വേണ്ടി എന്നെ സ്വർഗത്തിന്റെ പാന്താവിലേക്ക് കടന്നുവിടാൻ, ആ സ്വർഗത്തിന്റെ മാർഗം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ ഒരു പ്രവാചകൻ ഈ ജീവിതത്തിന്റെ ആദ്യവസാനം എനിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാലോ സഫായുടെ കുന്നിൽ കയറിയുന്നുകൊണ്ട് ആദ്യം പറഞ്ഞ ആ ആദ്യ നിമിഷം വരെ ഞാൻ നിങ്ങൾക്ക് ഇന്നറായുതലായി സദ്യ അഹിലഹു, ഒരിക്കലും സ്വന്തം സമൂഹത്തോട് കളവ് പറയില്ലട്ടോ ഒരു നായകൻ. ലോ കഥപത്തിൻ നാസു ജമിയാൻമാ കഥപത്തുക്കും, ഞാൻ ജനങ്ങൾ മുഴുവൻ നിങ്ങളോട് നിങ്ങളെ കളവാക്കിയാലും ഞാൻ നിങ്ങളെ കളവാക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്, ജനങ്ങളിലേക്ക് മുഴുവൻ ഉള്ള പ്രവാചകനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങളെന്നും കിടന്നുറങ്ങുന്നത് പോലെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലതുബഹസുന്ന കമാ തസ്തയ്ക്കിബൂൻ, ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ അന്ത്യനാളിൽ നിങ്ങളുടെ മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നന്മ ചെയ്തവർക്ക് നന്മ കിട്ടും, തിന്മ ചെയ്യുന്നവർക്ക് തിന്മയും. അതുകൊണ്ട് ആ സഫായുടെ കുന്നിൽ നിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ കിടന്നുറങ്ങുന്നുവെങ്കിൽ മരണത്തെ കുറിച്ച് ഓർക്കണം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുവെങ്കിൽ പരലോകത്തെ ആ പുനരുത്ഥാനത്തെ കുറിച്ച് ഓർക്കണം. അതിനുശേഷം സ്വർഗമാണ് നരകമാണ് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ പഠിപ്പിച്ച ദാവിന്റെ റസൂല്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മും തമ്മിലുള്ള ബന്ധം നമ്മുടെ ജീവിതം വെച്ച് നാം ഒന്ന് അളന്നു നോക്കണം എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും എന്നെ ഓർപ്പിക്കുന്നത്. അതുപോലെ നമ്മളിൽ ഓരോരുത്തരും നമ്മയൊന്ന് ഓർപ്പിച്ചു നോക്കും. ഒരല്പസമയം നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ടാകട്ടെ. ജീവിതം ആ പ്രവാചകൻ നമുക്ക് വേണ്ടി, നാം എപ്പോഴും കേൾക്കാറുണ്ട് മരണത്തിന്റെ സമയത്ത് പോലും ആ പ്രവാചകൻ ഓർത്തത് ഉമ്മത്തിനെ കുറിച്ച്. നാളെ പരലോകത്ത് മഹ്ശറിൽ നഫ്സി നഫ്സി എന്നെല്ലാവരും പറയുമ്പോഴും ആ വിഹ്വലമായ അന്തരീക്ഷത്തിൽ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് ഓർക്കുന്ന ഒരു പ്രവാചകൻ ജീവിതത്തിലും വഫാത്തിലും പുനരുത്ഥാന ദിവസവും എനിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രവാചകനെ എന്റെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് നാം ഇങ്ങനെ ഓർത്തു നോക്കുക. സഹാബത്തിനോട് ചോദിച്ചു, അലി റളി അല്ലാഹുവിനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ സ്നേഹിച്ച് ഈ പ്രവാചകനെ സ്നേഹിച്ചത്? സ്വന്തം ശരീരത്തിൽ പുതപ്പെട്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവൻ തന്നെ വധിക്കാൻ നിൽക്കുമ്പോ പ്രവാചകന്റെ വിരിപ്പിൽ കിടന്നിറങ്ങിയ അലി റളി അല്ലാഹുവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, കാനവല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംബാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ വമിൽ മാഇൽ ബാരിദി അലബ്ബമഹി. എല്ലാത്തിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് പ്രവാചകനായിരുന്നു വലുത്. ഞങ്ങൾക്ക് നോക്കും മാതാപിതാക്കൾ, സന്താനം, സമ്പത്ത്. ഇനി ദാഹിച്ചു വിവിഷമായ ഒരു അവസ്ഥയിൽ, കൊടും കൊടും ചൂടുള്ള ഒരു സന്ദർഭത്തിൽ, കുരക്കുണങ്ങിയ സന്ദർഭത്തിൽ കിട്ടുന്നൊരു ദാഹജലമുണ്ടല്ലോ, ആ ദാഹജലത്തേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ജീവിതം വെച്ചുകൊണ്ടവർ. ചരിത്ര സംഭവങ്ങൾ നമുക്ക് ധാരാളം കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ കുളിരണിയാൻ സാധിക്കും. അബൂ സുഫിയാൻ ഊരിൽ പിടിച്ച വാളുമായി സയ്യിദ് ഇബ്നു ദസ്നയോട് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആ പ്രവാചകൻ ഇവിടെ നിൽക്കണം, എനിക്ക് പകരം വിധി നടപ്പാക്കാൻ വലിയ ഉയർന്ന സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഈ മിന്നിത്തിളങ്ങുന്ന വാളൊന്നു വീശേണ്ടുന്ന താമസം താങ്കളുടെ ഉടലിൽ തലയുണ്ടാകുകയില്ല. പക്ഷേ താങ്കളൊന്ന് പറഞ്ഞാൽ മതി, താങ്കൾക്ക് പകരം ഇവിടെ മുഹമ്മദ് നിന്നാൽ ഞാൻ സംതൃപ്തനാണ് എന്ന് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. പക്ഷേ സയ്യിദ് ഇബ്നു ദസ്ന പറഞ്ഞ ഭാഗം ഇല്ല, എനിക്കെന്റെ ശരീരമെന്ത് എന്ത് വിലയാം, താങ്കൾ എന്നെ കഷ്ണം കഷ്ണമായി നുറുക്കിയാലും എന്റെ പ്രവാചകൻ, ആ പ്രവാചകൻ ഇപ്പോൾ എവിടെയിരിക്കുന്നുവോ ആ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ആ പ്രവാചകന്റെ തിരുകാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധ്യമല്ല അബൂ സുഫിയാൻ. അതുകൊണ്ട് എന്റെ ശരീരത്തെ താങ്കൾ കഷ്ണം കഷ്ണമാക്കിക്കൊള്ളുക, സാധ്യമല്ല കേട്ടോ. എങ്കിലും ആ പ്രവാചകന് എതിരെ ഒരു വാക്ക് പറയിപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിക ശത്രുവിന്റെ ശാഠ്യം അല്ലെങ്കിൽ സാക്ഷ്യം അങ്ങനെയായിരുന്നു. അതാണോ എന്റെ ജീവിതവും പ്രവാചകന്റെ ചര്യകളും ഒന്ന് തൂക്കിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് തുലനം ചെയ്തുകൊണ്ട് നോക്കുമ്പോ എന്റെ ജീവിതമോ പ്രവാചകന്റെ ചര്യകളോ എനിക്ക് വലുത്? എന്റെ ജീവിതത്തിന്റെ സംരക്ഷണത്തിന്, എന്റെ ഇംഗിതങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രവാചകന്റെ ചര്യകളെ എന്റെ തിരങ്ങാളുകൾ കൊണ്ട് തട്ടിമാറ്റാൻ ഞാൻ തയ്യാറുണ്ടോ? എനിക്ക് നേട്ടം എന്റേതായ നേട്ടങ്ങളാണ് പ്രവാചകനും പ്രവാചകന്റെ ചര്യകളും പ്രവാചകന്റെ ദീനിനെയും വിറ്റുണ്ടെങ്കിലും ഞാൻ എന്റെ ഈ നേതൃത്വത്തിന് വേണ്ടി എനിക്ക് കിട്ടേണ്ടുന്ന ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുമോ എന്ന് സത്യവിശ്വാസികൾ ചോദിക്കേണ്ടതുണ്ട് എന്നാണ് നാം ഇപ്പോൾ ഓർക്കേണ്ടത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നാം ഇവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് ചട്ടവാറടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങളും ഒലിക്കുന്ന രക്തവുമായിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞതെന്തായിരുന്നു എന്നറിയുമോ? أحبوك لا تسأل لماذا لأنني أحبوك أن الحب رأيي ومذهبي. അള്ളാഹുവിന്റെ റസൂലെ, ഹുബ്ബുക്ക, ഞാൻ താങ്കളെ സ്നേഹിക്കുന്ന റസൂലെ, എനിക്കറിയാം താങ്കളെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഉമ്മയ്യത്തിന്റെ ചട്ടവാളകൾ ഉയർന്നു പൊന്തിയത്. എന്റെ ശരീരത്തിന്റെ മാംസകഷ്ണങ്ങൾ അല്പമല്പമായി എന്റെ ശരീരത്തിൽ നിന്ന് ഉമ്മയ്യത്തിന്റെ ചട്ടവാളകൾ ഇങ്ങനെ ഉഴുന്നെടുക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് രക്തം ധാരാളമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെ ശരീരത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രക്തത്തോടൊപ്പം പുറത്തു വന്നുകൊണ്ടിരുന്നത് നുറുമ്പിക്കൊണ്ടിരുന്നത് പ്രവാചകരെ താങ്കളോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു എന്ന് ആ പീഡനത്തിന്റെ മർദ്ദനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി പറയാൻ സാധിച്ച ആ സഹാബി വര്യരുടെ ജീവിതവും എന്റെ പ്രവാചക സ്നേഹവും എവിടെയിരിക്കുന്നു? എന്റെ ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തെങ്കിലുമൊക്കെ അല്പം സമയം ലഭിച്ചെങ്കിൽ ആ പ്രവാചകനെ ഓർക്കാൻ നമുക്ക് സമയം കണ്ടെത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണം സ്വർഗത്തിൽ പ്രവാചകന്റെ സാമീപ്യം, എനിക്ക് വേണം പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ ഈ വിരലുകളുടെ സമാനതകൾ പോലെ ആ പ്രവാചകന്റെ ഒപ്പം എനിക്ക് നിൽക്കാൻ സാധിക്കണം എന്ന് നാം ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രവാചക സ്നേഹത്തെ ഇനിയും ഇനിയും എനിക്ക് വിചാരണ ചെയ്യാനായിട്ട് സാധിക്കണം. എന്റെ ഞാനിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സകലമാന സമ്പത്തുകളും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അവിടെ നിന്നൊക്കെ പറച്ച് അതിനെയൊക്കെ പറച്ചു മാറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഈ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിക്കണം. എന്റെ ഊണിൽ ഉണർച്ചയിൽ കിടത്തത്തിൽ അതിനു വേണ്ടിയിട്ടാണ് സുന്നത്തുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് സുന്നത്തുകൾ പറയുമ്പോൾ ആ സുന്നത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ കുറിച്ച് ഞാനൊന്നും നിസ്സാരമായി കാണുകയല്ല, പക്ഷേ അതിനെക്കുറിച്ച് നാം പരസ്പരം ഇങ്ങനെ മത്സരിക്കുകയാണ്. പക്ഷേ ഈ യഥാർത്ഥ സുന്നത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ പ്രവാചകനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ വ്യക്തി ജീവിതങ്ങളിൽ ഞാൻ ആ പ്രവാചകന്റെ ജീവിതം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് രാത്രികാലങ്ങളിൽ ഏകാന്തതകളിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്തോ തിളക്കുന്ന എണ്ണയിൽ കടുകിട്ടതുപോലെ ശബ്ദമുണ്ടായി റബ്ബുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഒരു സുന്നത്താക്കിയിട്ട് എപ്പോഴെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അഫല അകൂന അബ്ദൻ ശുക്കൂറ, നിന്ന് നമസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് വന്നുകൊണ്ടിരുന്ന ഒരു ആരാധനയുടെ മൂർത്തിപത്മാവായ അള്ളാഹുവിന്റെ റസൂൽ. പക്ഷേ ആരാധനകളിൽ പള്ളിയുടെ അന്ധകാരങ്ങളിൽ ആയിരുന്നില്ല ആ പ്രവാചകനെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ മുഴുവൻ ഈ പുറങ്കാളികൾ കൊണ്ട് ഈ തട്ടിമാറ്റിയിട്ട് ദാരിദ്ര്യ ജീവിതത്തെ എന്റെ ജീവിതമായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള ജനതയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവർക്ക് വേണ്ടി സേവനങ്ങളും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ജീവിതാന്ത്യം വരെ നിലനിന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം, തന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം, തന്റെ സമൂഹവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധങ്ങളിൽ മുഴുവൻ ഉന്നതമായ ഒരു മാതൃക കാണിച്ചു തന്നുകൊണ്ട് കടന്നുപോയ അള്ളാഹുവിന്റെ റസൂലിന്റെ ചെറിയ മുറുകെ പിടിക്കുന്ന ഞാൻ എനിക്കെങ്ങനെ തസ്ബീഹ് മാലകൾ എടുത്തുകൊണ്ട് പള്ളിയുടെ അന്ധകാരങ്ങളിൽ നിന്ന് ഞാൻ സുന്നത്തെടുക്കുന്നവനാണ് എന്ന് പറയാൻ സാധിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ആ പ്രവാചക ജീവിതത്തിന്റെ കഷ്ടതകളെ കൂടുതലായി ചോദിപ്പിക്കുന്ന ഒരു സംഭവം ഉദ്ധരിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഒരു രാത്രിയിൽ ഒരു അസമയത്ത് അള്ളാഹുവിന്റെ റസൂല് പുറത്തേക്കിറങ്ങി. അങ്ങനെ പുറത്തേക്കിറങ്ങിയപ്പോ കണ്ടു സിദ്ദീഖുൽ അക്ബർ റളി അള്ളാഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളി അള്ളാഹുവിനെയും. നമുക്കറിയാവുന്ന സംഭവമാണ്. എന്താണ് നിങ്ങൾ എന്താണ് ഈ സമയത്ത് അസമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കാരണം? അവര് പറഞ്ഞു, അൽ ജൂബയാ റസൂൽ അല്ലാ, വിശന്നിട്ട് പോയ റസൂലെ, വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, വിശപ്പ് സഹിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പടച്ചതമ്പുരാൻ തന്നെയാണ് സത്യം, നിങ്ങളെ വീട്ടിൽ നിന്ന് എന്താണ് പുറത്തു കൊണ്ടുവന്നത് അത് തന്നെയാണ് എന്നെയും പുറത്തു കൊണ്ടുവന്നത്. വിശന്നിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അൻസാരിയുടെ വീട്ടിൽ പോകുന്നു ആടിനെ അറുത്ത്. ആ സന്ദർഭത്തിൽ അവര് പ്രവാചകനെയും ആ സിദ്ദീഖുൽ അക്ബറിനെയും ആ ബന്ധ സഹചാരികളെയും ഊറ്റുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ അതിന്റെ നല്ല മാംസളമായ ഒരല്പം ഭാഗം പറിച്ചെടുത്തിട്ട് വീട്ടുകാരെ വിളിച്ച് പറയുന്നു, ഇതുകൊണ്ട് എന്റെ മകൾ ഫാത്തിമയ്ക്ക് കൊടുക്കണം, കാരണം ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് ദിനങ്ങൾ ഒരുപാടായി. എന്തേ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും ഈ പ്രവാചകന്റെ ത്യാഗനിർഭരമായ ഈ ജീവിതം കടന്നു വരികയും ഇതെനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നും ചിന്തിക്കാൻ നമുക്ക് അത് നിമിത്തമാകാതിരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഭക്ഷണം ലഭിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് നിങ്ങളെ വീട്ടിൽ നിന്നും വിശപ്പാണ് പുറത്തിറക്കിയതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിതാ ഭക്ഷണം ലഭിച്ചിരിക്കുന്നു, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. വല്ലദി നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൽ നഈമി യൗമൽ ഖിയാമ. ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ട് ദിനരാത്രങ്ങളെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പൂർണ്ണമായും സമർപ്പിതരായ ആ സഹാബിവര്യന്മാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞത് എന്നർത്ഥത്തിൽ അന്ത്യനാളിൽ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ. ജീവിതത്തിന്റെ മൂന്നും നാലും നേരം റിട്ടാൻഡം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ എനിക്ക് രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഭക്ഷണത്തിന്റെ പേരിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ചിന്ത എന്റെ മനസ്സുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഒരു ചിന്ത, ഒരു ശുക്രന്റെ ഇത് അല്ലാഹുവിന് അനുഗ്രഹമാണ് എന്ന ഒരു തിരിച്ചറിവിന്റെ ബോധം എനിക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സുന്നത്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി മനസ്സിലാക്കുകയും ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ജീവിതം. ഇനി എന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ അവിടെ ഇന്ന് എനിക്കൊരു സുന്നത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാര് പറയുന്നത് പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആഹ്ലാദമാണ്. ഞങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ പ്രവാചകൻ ഞങ്ങളോടൊപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. സ്വന്തം വസ്ത്രം പ്രവാചകൻ കഴുകുന്നു, സ്വന്തം ചെരുപ്പ് പ്രവാചകൻ തുന്നിക്കൊണ്ടിരിക്കുന്നു. കാരണം ബഷറമ്മിനിൽ ബഷർ, മനുഷ്യരെ സാധാരണ മനുഷ്യരെ പോലെ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു പ്രവാചകൻ. ആടിനെ കറുക്കുന്നു, ആ കറക്കുന്നു, അങ്ങനെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം പത്നിയെ വിളിച്ചുകൊണ്ട് ആ ആയിഷ്, ആയിഷയെ ഓമനപ്പേര് വിളിച്ചുകൊണ്ട് ഹാദാ ജിബ്രീൽ യുക്രിയുക്കു സലാം ആയിഷ, ഇപ്പൊ ജിബ്രീൽ വന്നിരുന്നു, ജിബ്രീൽ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ പത്നിമാർക്കും ഈ പ്രവാചകൻ, അവർ പറയുന്നു എന്നോടായിരുന്നു പ്രവാചകന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നെനിക്ക് തോന്നിയിരുന്നു. ഖൈറുക്കും ഖൈറുക്കും ബി അഹ്ലി അഹ്ലിഹി എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയത്തിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബവുമായി ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ ഈ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാനും എന്റെ കുടുംബിനിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഈ സുന്നത്തിന് നിറവേറ്റാതെ അല്ലെങ്കിൽ ഇതിനെ മുറുകെ പിടിക്കാതെ അവർക്ക് ആനന്ദമായി മാറാതെ ഞാൻ ഈ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവനും പ്രവാചകന്റെ സന്തോഷാചാരിയുമാണ് എന്ന് പറയാൻ എനിക്ക് എന്ത് യോഗ്യത എന്റെ കുടുംബത്തിൽ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതില്ലേ? തന്റെ പേരക്കുട്ടിയെ ഈ ചുമടിലിരുത്തിയിട്ട് പുറത്തിരുത്തിയിട്ട് ആന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമുക്കുമിടയിലും ഉണ്ടല്ലോ ആ പ്രവാചകന്റെ അനന്തരാവകാശികളായ ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് നേതാക്കൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ചുല്ലിക്കൊട്ടാരങ്ങളിൽ വലിയ 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 സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകന്മാര് നേതാക്കന്മാരെ നമുക്ക് നോക്കിയിട്ട് ഈ പ്രവാചകന്റെ ഒരു ജീവിതവും ഈ സുന്നത്തും എവിടെ നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. എന്നിട്ടും സുന്നത്തിന്റെ പേരിൽ കല്ലേറുകളും വാക്കേറുകളും നടത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം തിരിച്ചു വരിക, എന്റെ കുടുംബത്തിലേക്ക്. എന്റെ കുടുംബം ഇങ്ങനെയാണോ, ഇതുപോലെയാണോ എന്റെ കുടുംബത്തിൽ ഞാനുള്ളത്? എന്റെ കുട്ടികളുമായിട്ടുള്ള എന്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്? ഫാത്തിമ ബീവി കടന്നു വരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിപ്പിടത്തിൽ നിലനിൽക്കുന്നു. മർഹബൻ ബിഇബ്നതി, മോളെ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അമച്ചു പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബിക്കുന്ന ഒരു പ്രവാചകൻ സ്വന്തം കുടുംബത്തിൽ ആ പ്രവാചകന്റെ സുന്നത്ത് എന്റെ കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാനെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അതാണ് ആ പ്രവാചകന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അലോസരപ്പെടുത്തേണ്ടത്. പ്രവാചകൻ നടന്നു പോകുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ വന്നുകൊണ്ട് പറയുന്ന ഒരു അല്പസമയം ഇന്നലി ഇലേക്ക് ഹാജർ തന്നെയാണ് റസൂലുള്ള, എനിക്കൊരു കാര്യമുണ്ട് താങ്കളോട് പറയാൻ. ആ പ്രവാചകൻ ഇജ്ലിസി ഫീ ഫരീഖിൽ മദീന ശഇതി, മദീനയുടെ ഏത് വഴിയിൽ വേണമെങ്കിലും നീ ഇരുന്നോ, അജ്ലിസിയിലേക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഇരുന്ന് തരാം, നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറയൂ. ജീവിതത്തിന്റെ ചേരികളിലേക്ക് എറിയപ്പെട്ട അത്താണികളില്ലാത്ത മനുഷ്യ സമൂഹത്തിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും കേൾക്കാൻ ഒരു പ്രവാചകൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തല്ലേ? ഈ ജീവിതത്തിൽ എനിക്ക് ചുറ്റും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, ത്യാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന് വേണ്ടി രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടുള്ള സഹാനുഭൂതി എനിക്കെന്തുകൊണ്ട് സുന്നത്തായി മാറുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ? ആ പ്രവാചകൻ വിറക് സ്വന്തം തലയിലേക്ക് കൊണ്ട് ആ വൃദ്ധയായ മാതാവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് ഞാൻ വളരെ ഉജ്ജ്വലമായിക്കൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹായത്തിന്റെ ഹസ്തവുമായി എനിക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും അബലകളും ബുദ്ധിമുട്ടുന്നവരുമായ വൃദ്ധരുമായ മനുഷ്യരിലേക്ക് ആ സുന്നത്തിനെ സ്നേഹിക്കുന്ന നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒരിക്കൽ ചിന്തിക്കേണ്ടതില്ലേ? അബൂജഹലിന്റെ വീട്ടിലേക്ക് ഈ പരാതിയുമായി വന്ന മനുഷ്യന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അബൂജഹൽ എന്ന മുതലാളിയുടെ മുന്നിൽ നിന്ന് ഗർജിച്ച ആ പ്രവാചകന്റെ ആ സമരവീര്യം എന്തുകൊണ്ട് ഒരു സുന്നത്തായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. തന്നെ കല്ലെറിഞ്ഞ സ്ത്രീക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന, നിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ ജീവിതത്തിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, എന്തേ അത് സുന്നത്തായിട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാത്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഈ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് സുന്നത്തുകളെ കുറിച്ചും പ്രവാചകന്റെ ആണ്ടറബികളെ കടന്നു പോകുമ്പോ എന്റെ ജീവിതത്തിലേക്ക് ആ പ്രവാചകനെ ആവാഹിക്കുക ഒരൽപ്പം. ആ പ്രവാചകന്റെ ഊണും ഉറക്കവും അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിലെ സുന്നത്തുകൾ, എന്റെ തലമറയ്ക്കൽ, കൈകെട്ടൽ, എന്റെ വിരൽ ചൂണ്ടൽ, അതൊക്കെ വേണ്ടത് തന്നെയാണ്, അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ എന്റെ ജീവിതവുമായി പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏകദേശം പൂർണ്ണമായ ഭാഗങ്ങൾ മുഴുവൻ ഒരു സുന്നത്തായി കാണാൻ എന്തേ എനിക്ക് സാധിക്കാത്തത് എന്ന് നാം ചിന്തിച്ചിട്ട് എന്റെ ജീവിതം എനിക്ക് ചുറ്റുമുള്ള ജനിത വിഭാഗത്തിന് കൂടി ഉപകാരം പരത്തുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ മധ്യത്തിലെ തിളങ്ങുന്ന വ്യക്തിത്വമായി ഞാനെന്ന് മാറുന്നുവോ, അന്നേ ഈ പ്രവാചകന്റെ ഉമ്മത്തിന്റെ അനുയായിയാണ് ഞാൻ എന്ന് ഉജ്ജ്വലമായി ഉജ്ജ്വലമായി നമുക്ക് ഇവിടെ പ്രകടിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലേണ്ടത്. ആ പ്രവാചകന്റെ പേരുകൾ അഞ്ചു നേരവും പള്ളിമിനാരങ്ങളിൽ നിന്ന് ഉയരുമ്പോ അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്ത്? അന്ന മുഹമ്മദ് റസൂലുള്ള, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാനായ പ്രവാചകൻ കടന്നുപോയത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ആ ജീവിതത്തെ എന്റെ ജീവിതമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകൻ എങ്ങനെ റഹ്മത്തായിരുന്നു ജനവിഭാഗങ്ങൾക്ക്, അതുപോലെ ഞാനും റഹ്മത്തായി മാറുകയും അങ്ങനെ ആ പ്രവാചകന്റെ ചര്യയെ ജീവിപ്പിക്കുന്ന ഒരാളായി ഞാൻ മാറുകയും ചെയ്യണം. ഞാൻ വായിച്ചതോർക്കുന്നു സലാത്തിന്റെ അർത്ഥമായി പറഞ്ഞത്, അല്ലിംഹു ഫി ദുനിയാ ബി ഇലാഹി ശരീഅതിഹി, അള്ളാഹുവേ ആ പ്രവാചകനെ നീ മഹത്വപ്പെടുത്തേണമേന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ പറയുന്നുവെങ്കിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ മഹത്വം നൽകണം. എങ്ങനെ? ആ പ്രവാചകനിലൂടെ ലോകത്ത് സമ്പൂർത്തീകരിക്കപ്പെട്ട ശരീഅത്തുണ്ടല്ലോ, ആ ശരീഅത്തിനെ ലോകത്തിന്റെ ഔന്നിത്യങ്ങളിൽ നിന്ന് ഔന്നിത്യങ്ങളിലേക്ക് നീ ഉയർത്തിക്കൊണ്ട് ആ പ്രവാചകനെ നീ മഹത്വപ്പെടുത്തേണമേ. ദീനിഹി, ആ പ്രവാചകനിലൂടെ ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെട്ട ദീനിന്റെ സംസ്ഥാപനം ഈ ലോകത്ത് സമ്പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് പ്രവാചകന് നീ മഹത്വം നൽകണമേ. ആ പ്രവാചകൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കുള്ള ഈ പ്രതിഫലം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി നൽകിക്കൊണ്ട് ആ പ്രവാചകന്റെ മഹത്വം നീ വർദ്ധിപ്പിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കാകണം, ആയേ തീരൂ, സത്യവിശ്വാസികളാകണമെങ്കിൽ എനിക്ക് എന്നേക്കാൾ കൂടുതൽ എന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവനായേ തീരൂ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉറങ്ങുന്നത് പോലെ ഒരു ഉറക്കം, അതിനുശേഷം ഒരു ഉണർച്ച, വിചാരണ, അന്ന് നമുക്ക് വേണ്ടി ശഫാഅത്തിനുണ്ടാകുന്ന നമ്മുടെ നായകൻ, ഹൗദുൽ കൗസറിന്റെ നായകൻ, ആ ഹൗദുൽ കൗസറിന്റെ നായകന്റെ ലിവാഇന് കീഴിൽ ഞങ്ങളും താങ്കളുടെ ഉമ്മത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കർമ്മത്തിലൂടെ, ആരാധനാ കർമ്മങ്ങളിലൂടെ ആ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന വിശാലമായ ഒരു ജീവിതമുണ്ടല്ലോ, നിറഞ്ഞു നിന്നിരുന്ന ജീവിതം, ത്യാഗോജ്ജ്വലമായ ഒരു ജീവിതം, ആ ജീവിതത്തെ പഠിക്കാനും പകർത്താനും എന്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ, ചുറ്റുപാടിൽ ആ പ്രവാചകന്റെ അനുയായി തന്നെയാണ് ഞാൻ എന്നെന്റെ കർമ്മം കൊണ്ട് ഞാൻ തെളിയിക്കുകയും ചെയ്യുമ്പോഴേ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു ചെയ്ത് നിങ്ങൾ എന്റെ പിന്നാലെ വരിക എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നമുക്ക് ഒരുമിച്ച് സ്വർഗലോകങ്ങളിൽ വെച്ച് കാണാം എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്തോഷവാർത്ത അത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കണം. സ്നേഹിക്കേണ്ടത് ആ പ്രവാചകന്റെ ചര്യകളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പടച്ച തമ്പുരാൻ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളെ സ്വന്തം ജീവിതത്തിൽ കഴിയാവുന്ന രൂപത്തിൽ പകർത്തി ജീവിച്ച് മരണപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനെ സ്നേഹിക്കേണ്ടുന്ന വിധം സ്നേഹിക്കുകയും ആ സ്നേഹം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന അവന്റെ സൗഭാഗ്യവാന്മാരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകന്റെ മില്ലത്ത് സുന്നത്തിൽ അന്ത്യ നിമിഷം വരെ ജീവിക്കാനും ആ പ്രവാചകന്റെ മില്ലത്തിൽ തന്നെ മരണമടയാനും നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ലിവാ ഇന്ന് കീഴിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും ആ പ്രവാചകനോടും പൂർവ്വപ്രവാചകന്മാരോടുമൊപ്പം അവന്റെ വിശാലമായ സ്വർഗം പങ്കിടാനുമുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും അറിഞ്ഞും അറിയാതെയുമായി വന്നുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ അള്ളാഹുവിന്റെ വിശാലമായ പങ്കലുകൊണ്ട് നാം ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് രോഗം കണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും സൗഖ്യവും പൂർണ്ണ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇഷ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, നമ്മെ സഹായിച്ചിട്ടുണ്ടായിരുന്നവർ, അവരുടെ എല്ലാവരുടെയും ബർദഹയായ ജീവിതം അള്ളാഹു സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവരുടെ വിശാലമായ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുസ്ലിം ഉമ്മത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും കണ്ണിന് കുളിർമയുള്ള അനുഭവങ്ങൾ അള്ളാഹു നമുക്ക് ദാനമായി നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനവും പരസ്പര വിശ്വാസവും സ്നേഹവും നിറക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനിമിഷം വരെ ഇടറാത്ത പാദങ്ങളോടെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ആ പ്രവാചക ചര്യകളുടെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വജഅൽ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ റബ്ബനാ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്രൂദൻ വലാ മഹ്റൂമാ അല്ലാഹുമ്മ ഇന്നാ നസ്അലു ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ കുല്ലി അമൽ യുഖർബുനാ ഇലാ ഹുബ്ബിക യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തുഹീനാ അലാ സുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم انا نسالك ان تميتنا على مله نبيك محمد صلى الله عليه وسلم اللهم انا نسالك ان تحشرنا تحت لواء سيدنا محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم واخر دعوانا الحمد لله.